പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെ, നായിനിലെ വിധവയുടെ മകനെ ഉയർപ്പിച്ച സംഭവമാണ് ഇന്ന് നമ്മൾ ധ്യാന വിഷയമാക്കുന്നത്. അതിൽ നിന്ന് രണ്ട് വാക്യങ്ങൾ വായിച്ചുകൊണ്ട് നമ്മൾ ധ്യാനം ആരംഭിക്കാം. ലൂക്ക എഴുതിയ സുവിശേഷം 7:12-13 വാക്യങ്ങളാണ് ഞാൻ വായിക്കുന്നത്. അവൻ നഗര കവാടത്തിനടുത്തെത്തിയപ്പോൾ മരിച്ചുപോയ ഒരുവനെ ചിലർ എടുത്തുകൊണ്ടുവരുന്നത് കണ്ടു. ഒരു വിധവയുടെ ഏക മകനായിരുന്നു അവൻ. പട്ടണത്തിൽ നിന്ന് ഒരു വലിയ ജനക്കൂട്ടം അവളോടൊപ്പം ഉണ്ടായിരുന്നു. അവളെ കണ്ട് മനസ്സലിഞ്ഞ് കർത്താവ് അവളോട് പറഞ്ഞു, കരയേണ്ട. അവളെ കണ്ട് മനസ്സലിഞ്ഞ് കർത്താവ് അവളോട് പറഞ്ഞു, കരയേണ്ട. കരയേണ്ട എന്നത് യേശുവാണ് പറയുന്നത്. കരയാൻ അവൾക്ക് വേണ്ടത്ര കാരണമുണ്ടായിരുന്നു. വിധവയാണ് അവൾ. ചെറുപ്പത്തിലേ ഭർത്താവ് മരിച്ചുപോയി. വൈധവ്യവും വന്ധ്യത്വവും സ്ത്രീയുടെ മാത്രം കുറ്റമായി കരുതിയിരുന്ന ഒരു സമൂഹത്തിലാണ് അവൾ ജീവിച്ചിരുന്നത്. ചെറുപ്പത്തിലെ ഭർത്താവ് മരിച്ചുപോയെങ്കിൽ അതിന് കാരണം അവളുടെ പാപമോ കുറ്റമോ ആണെന്ന് സമൂഹം വിലയിരുത്തുമായിരുന്നു. ഏക ആശ്രയമായുണ്ടായിരുന്ന മകനും മരിച്ചു. ആ മകൻ്റെ ശവമഞ്ചത്തെ അനുഗമിക്കുന്ന ആ സ്ത്രീയോടാണ് യേശു പറയുക. നായിൻ പട്ടണത്തിൻ്റെ വാതിൽക്കൽ വെച്ചാണ് സംഭവം നടക്കുന്നത്. യേശു മനഃപൂർവ്വം അങ്ങോട്ട് വന്നതാണ്. യേശുവിൻ്റെ കൂടെ ശിഷ്യന്മാരുണ്ട്. ഒരു വലിയ ജനാവലിയും അവനെ അനുഗമിക്കുന്നുണ്ട്. അവർ വരുന്നത് മറ്റൊരു ഘോഷയാത്രയുടെ, ഒരു വിലാപയാത്രയുടെ മുമ്പിലാണ്. ശവമഞ്ചം വഹിക്കുന്ന ഒരു ജനക്കൂട്ടം, അവളെ അനുഗമിക്കുന്ന, ആ ശവമഞ്ചത്തെ അനുഗമിക്കുന്ന അമ്മ. അപ്പോൾ രണ്ട് സംഘങ്ങൾ ഈ നഗര കവാടത്തിൽ വെച്ച് കണ്ടുമുട്ടുകയാണ്. ശവമഞ്ചം വഹിച്ച് പുറത്തേക്ക് വരുന്നവരും ജീവൻ്റെ നാഥൻ അകത്തേക്ക് വരുന്നവരും. യേശുവിനെ അനുഗമിക്കുന്ന ജനക്കൂട്ടവും ശവമഞ്ചത്തെ അനുഗമിക്കുന്ന ജനക്കൂട്ടവും, ഈ രണ്ട് സംഘങ്ങൾ നിൽക്കുന്നു, മുഖാഭിമുഖം നിൽക്കുന്നു. മനോഹരമായ അഥവാ ഭയാനകമായൊരു ചിത്രമാണ്, ശ്രദ്ധേയമായൊരു ചിത്രം. ഒരു ഭാഗത്ത് മരണം, മറുഭാഗത്ത് ജീവൻ. ജീവനും മരണവും നേരിട്ട് കണ്ടുമുട്ടുകയാണ്. ഇവിടെ ആരാണ് ജയിക്കുക? ജീവൻ ജയിക്കുമോ മരണം ജയിക്കുമോ? അവസാനത്തേത് വാക്ക് ജീവൻ്റേതാണ് എന്ന് വ്യക്തമാവുകയാണ്. യേശു ആ അമ്മയോടാണ് പറയുന്നത്. കരഞ്ഞുകൊണ്ടുവരുന്ന അമ്മയോട് പറഞ്ഞു, കരയേണ്ട. ഒരുപാട് പേര് അവളോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും, കരയേണ്ട. നമ്മളും പറയാറുണ്ട്, കരയേണ്ട. കണ്ണീര് കാണാൻ നമുക്കെല്ലാം ബുദ്ധിമുട്ടാണ്. കരയുന്നവരോട് കരയേണ്ട എന്ന് പറയുക എളുപ്പവുമാണ്. പക്ഷേ ഈ കരയേണ്ട എന്ന് പറയുന്ന വെറും വാക്കുകൾ മാത്രമായിത്തീരുന്നു. ഒരുപക്ഷേ കഥനം തിങ്ങുന്നവർക്ക്, ഹൃദയത്തിൽ ദുഃഖം ഭാരം ആകുന്നവർക്ക് കരയാൻ കഴിയുന്നത് വലിയൊരു അനുഗ്രഹമാണ്. കണ്ണീരിൻ്റെ ഉറവ് പൊട്ടുന്നത് ഹൃദയം പൊട്ടുന്നതിനേക്കാളും മെച്ചമല്ലേ? കരയാൻ പോലും കഴിയാത്ത, മരവിച്ച് പോകുന്ന സാഹചര്യം ഉണ്ടാവും വലിയ ദുഃഖത്തിൽ. അതുകൊണ്ട് കരയുന്നത് നല്ലതാണെന്ന് തോന്നും. പക്ഷേ യേശു ഇവരോട് പറഞ്ഞു, കരയേണ്ട. കരയേണ്ട എന്ന് പറയാൻ ഒരാൾക്കേ കഴിവുള്ളൂ. ആ കരയുന്നവൻ്റെ, കണ്ണീരിൻ്റെ കാരണം എന്താണെന്ന് കണ്ടുപിടിച്ച് അത് പരിഹരിക്കാൻ കഴിവുള്ളവൻ, അവനാണ് പറയുന്നത് കരയേണ്ട. ഈ കരയേണ്ട എന്ന് പറയുന്നതിന് മുമ്പ് ലൂക്ക എഴുതിയ ഒരു വാക്യമുണ്ട്. അവന് അവളോട് അനുകമ്പ തോന്നി. ആർദ്രത, സ്പ്ലങ്നിസോ എന്ന് പറയും ഗ്രീക്കിൽ. അത് വളരെ വികാരത്തെ സൂചിപ്പിക്കുന്ന, ശക്തമായ വികാരത്തെ സൂചിപ്പിക്കുന്ന ഒരു പദമാണ്. കുടല് പിരിയുക എന്നോ അല്ലെങ്കിൽ വയറ്റിൽ കൊളുത്തു പിടിക്കുക എന്നൊക്കെ പറയുന്നത് പോലെ പെട്ടെന്നുണ്ടാകുന്ന വലിയൊരു ആഘാതത്തെയാണ് സൂചിപ്പിക്കുക. എൻ്റെ ശരീരത്തെ മുഴുവനും കൂടി രസിക്കുന്ന വലിയൊരു വികാരം. അപ്പോൾ ഈ വ്യക്തിയുടെ ദുഃഖം കാണുമ്പോൾ യേശുവിനെ അത് വളരെ വികാരഭരിതനാക്കുകയാണ്. പ്രവർത്തിക്കാതിരിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ അവൻ ഇപ്രകാരമുള്ള അനുകമ്പയാൽ ആർദ്രനായി പറഞ്ഞു, കരയേണ്ട. കരയേണ്ട എന്ന് പറഞ്ഞവന് ശവമഞ്ചത്തെ തൊട്ടു, യുവാവിനെ വിളിച്ചെഴുന്നേൽപ്പിച്ചു, ജീവൻ കൊടുത്തു. ആ അമ്മയ്ക്ക് സന്തോഷം തിരിച്ചു കൊടുക്കാൻ സാധിച്ചു. മരണത്തിൻ്റെ മേഖലയിൽ നിന്ന് ജീവനിലേക്ക് മടക്കി കൊണ്ടുവരാൻ കഴിവുള്ളവനാണ്, ജീവൻ്റെ നാഥനാണ് യേശു. അവനാണ് നമ്മളോടും പറയുക, കരയേണ്ട. കരയേണ്ട എന്ന് പറയുന്നവൻ കണ്ണീരിൻ്റെ കാരണം പരിഹരിക്കുന്നവനാണ്. ഏത് ദുഃഖത്തിലും ഏത് നഷ്ടത്തിലും അവൻ നമ്മുടെ അടുക്കിലേക്ക് വരും. ദുഃഖിച്ച് പരാജയപ്പെട്ട് നിരാശയിൽ കഴിയാനുള്ളതല്ല ജീവിതം. യുവാവെ എഴുന്നേൽക്കുക എന്ന് പറഞ്ഞവൻ നമ്മോടും പറയും, എഴുന്നേൽക്കുക. നമ്മുടെ ഭാരത്തിൽ നിന്ന്, നമ്മുടെ കഴിഞ്ഞുപോയ ദുഃഖത്തിൻ്റെ പരാജയത്തിൻ്റെ അവസ്ഥയിൽ നിന്ന് എഴുന്നേൽക്കണം. കരയേണ്ട. കരയേണ്ട എന്ന് വിധവയോട് പറഞ്ഞവൻ ഇന്ന് നമ്മളോട് പറയും. അതോടൊപ്പം നമ്മളിലൂടെ മറ്റുള്ളവരോടും പറയാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നുണ്ട്. എല്ലാ കണ്ണീരും തുടച്ചു മാറ്റുന്നൊരു സാഹചര്യമുണ്ടാകും. വെളിപാട് പുസ്തകം 21:1-4 വാക്യങ്ങളിൽ കണ്ണീർ മുഴുവൻ തുടച്ചു മാറ്റുന്ന ദൈവത്തിൻ്റെ ചിത്രമുണ്ട്. ആ പുതിയ ആകാശവും പുതിയ ഭൂമിയും സംജാതമാകുന്നതുവരെ ഈ ഭൂമിയിൽ ദുഃഖമുണ്ടാകും, കണ്ണീരുണ്ടാകും, മുറവിളിയുണ്ടാകും. പക്ഷേ ഈ കണ്ണീര് ഒപ്പാൻ, കരയുന്നവരോടൊപ്പം കരയാൻ ആ കരയുന്നവരുടെ ദുഃഖത്തിൽ പങ്കുചേരാൻ, അങ്ങനെ ദുഃഖത്തെ ലഘൂകരിക്കാൻ നമുക്കും സാധിക്കും. കരയേണ്ട എന്ന് നമ്മളോട് പറഞ്ഞു യേശു. നമ്മളിലൂടെ മറ്റുള്ളവരോടും യേശു പറയാൻ ആഗ്രഹിക്കുന്നു, കരയേണ്ട. കരയുന്ന ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ദുഃഖം അല്പമെങ്കിലും ലഘൂകരിക്കാൻ നമ്മുടെ ഇന്നത്തെ ജീവിതം ദൈവം ഉപകരണമാക്കട്ടെ. നമുക്കും പറയാം, കരയേണ്ട.